الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم زيننا بزينة الإيمان وجعلنا هداة مهتدين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نسألك العفو والعافية، توفنا مسلمين وألحقنا بالصالحين. ثم أما بعد، സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയ്യയിൽ നിന്ന് ഇനി നമുക്ക് വായിക്കാനുള്ളത് നിങ്ങളെ കയ്യിലുള്ള കോപ്പിയിലാണെങ്കിൽ 115-ാമത്തെ പേജിലായിരിക്കും ഇൻഷാഅല്ലാ. വമിനൽ ഈമാനി ബിഹി വബികുതുബിഹി അൽ ഈമാനു ബി അന്നൽ ഖുർആന കലാമുല്ലാഹി സുബ്ഹാനഹു വതആല മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ മിൻഹു ബദഅ وإليه يعود. شيخ الإسلام رحمه الله പറയുന്നു, ومن الإيمان به الله لله إيمانന്റെ ഭാഗമാണ്, وبكتبه അല്ലാഹുവിന്റെ കിതാബുകളിലുള്ള ഈമാനിന്റെയും, الإيمان ഈ വിശ്വാസം, ഈ ഈമാൻ, بأن القرآن كلام الله سبحانه وتعالى, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്ന വിശ്വാസം, അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന ഈമാൻ, അതോ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹുവിൻ്റെ കലാം എന്നാൽ അള്ളാഹുവിൻ്റെ സംസാരമാണ് ഖുർആൻ. മുനസ്സലുൻ, അത് ഇറക്കപ്പെട്ടതാണ്, അത് താഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതാണ്. ഗൈറു മഖ്ലൂഖിൻ, അത് മഖ്ലൂഖല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല ഖുർആൻ, മറിച്ച് അള്ളാഹുവിന്റെ കലാമാണ്. മിൻഹു ബദഅ, അവനിൽ നിന്നാണ് അത് ആരംഭിച്ചത്, ആ ഖുർആൻ വന്നത് അവനിൽ നിന്നാണ്. വൈലൈഹി യഊദു, അവനിലേക്കാണ് അത് തിരിച്ചു പോവുക. നോക്കൂ, വമിനൽ ഈമാൻ ബിഹി, അള്ളാഹുവിലുള്ള ഈമാന്റെ ഭാഗമാണ്, ഒബികുത്തുബിഹി, അവന്റെ കിതാബുകളിലുള്ള ഈമാനിന്റെയും ഭാഗമാണ് ഈ വിശ്വാസം. കാരണം ഇത് അള്ളാഹു പറഞ്ഞതാണ്. മാത്രമല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാം എന്നാൽ അള്ളാഹുവിന്റെ സിഫത്താണത്, അവന്റെ വിശേഷണമാണ് അവന്റെ കലാം എന്നത്. അപ്പൊ അവനിലുള്ള ഈമാന്റെ ഭാഗമാണ്, അതുപോലെ അവന്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിന്റെയും ഭാഗമാണ്. അവന്റെ കിതാബിൽ പറഞ്ഞ കാര്യമാണിത്, ഖുർആൻ അള്ളാഹുന്റെ കലാമാണെന്ന്. وَإِنَّهُمْ مِنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ ثُمَّ أَبْلِغْهُ مَأْمَنَهُ. سُورَةُ تَوْبَةِ إِلَى اللَّهِ بَرَنُ وَنَبِيِّهِ وَإِنْ أَحَدٌ مِنَ الْمُشْرِكِينَ اسْتَجَارَكَ مُشْرِكُغളിൽ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന ആരെങ്കിലും, അവരിൽപ്പെട്ട ആരെങ്കിലും നബിയെ താങ്കളുടെ അടുത്തേക്ക് അഭയം തേടി വന്നാൽ, فَأَجِرْهُ അവർക്ക് അഭയം കൊടുക്കുക, حَتَّى يَسْمَعَ كَلَامَ اللَّهِ അവർ അള്ളാഹുവിന്റെ കലാം കേൾക്കട്ടെ, മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് അള്ളാഹുവിന്റെ കലാം അവർ കേൾക്കട്ടെ. കാരണം അള്ളാഹുവിന്റെ കലാം കേൾക്കുക എന്നത് അവരിൽ അവർക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണമായേക്കും. എത്ര എത്ര ആളുകളാണ് ഖുർആൻ കേട്ടിട്ട് മുസ്ലിമായിട്ടുള്ളത്? സുബ്ഹാനല്ലാ, ചില ആളുകൾ അറബിയിൽ, അറബി അറിയാത്ത മനുഷ്യർ അറബിയിൽ അള്ളാഹുവിന്റെ കലാം കേട്ട് കരഞ്ഞ അനുഭവങ്ങൾ എത്ര എത്ര ആളുകൾക്ക് പറയാറുണ്ട്. അറബി അറിയാത്ത മനുഷ്യന്മാരാണ്. അള്ളാഹുവിന്റെ കലാം അത് നന്നായി ഓതുന്നത് കേട്ട്, നന്നായി ഓതുന്ന ഒരാൾ ഓതുന്നത് കേട്ടപ്പോൾ അവർ കരയുന്നു. അവർ പഠിച്ച റബ്ബിന്റെ കലാമല്ല ഇത്, അവരെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ സംസാരമാണിത്. അതിന്റെ അർത്ഥം അറിയാനിട്ട് പോലും അത് കേട്ട് കരഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയോ അനുഭവങ്ങൾ അങ്ങനെ ആളുകൾ പറയാറുണ്ട്. അപ്പൊ ആ ആയത്തിൽ അള്ളാഹുവിന്റെ കലാം, അവന്റെ സംസാരം എന്നാണ് അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ യസ്മഊന കലാം അല്ലാഹ് ഥുമ്മ യുഹരിഫൂനഹു മിൻ ബഅദി ദാലിക, യഹൂദികളെ കുറിച്ച് പറഞ്ഞു, അവർ അള്ളാഹുവിന്റെ കലാം കേൾക്കുകയും പിന്നീട് അത് മാറ്റിത്തിരുത്തുകയും ചെയ്യും. അള്ളാഹുവിന്റെ കലാം എന്നത് അള്ളാഹു പറഞ്ഞതാണ്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ അള്ളാഹുവിലുള്ള ഈമാന്റെ ഭാഗമാണത്, അവന്റെ കിതാബുകളിലുള്ള ഈമാനിന്റെ ഭാഗമാണ്. അൽ ഈമാനു ബി അന്നൽ ഖുർആന കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന വിശ്വാസം. ബി അന്നൽ ഖുർആന കലാമുല്ലാഹ് സുബ്ഹാനഹു വതആല മുനസ്സലുൻ, അവനിൽ നിന്ന് ഇറങ്ങിയതാണ്. അള്ളാഹു പറഞ്ഞതാണല്ലോ, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ نزل به الروح الروح الامين على قلبك لتكون من المنذرين بلسان عربي مبين فانه لتنزيل رب العالمين رب العالمين اي الله انزل من اودرിച്ചതാണ് അള്ളാഹു ഇറക്കിയതാണ് نزل به الروح الامين ആരാണ് ഇതുമായി ഇറങ്ങിയത് الروح الامين جبريل عليه السلام امين اي روح ഏറ്റവും വിശ്വസ്തനായ ആത്മാവാണ് ജിബ്രീൽ അള്ളാഹു ഇത് കൊടുത്തയച്ചത് വിശ്വസ്തനായ ആളുടെ കൈവശമാണ്. നമുക്കിത് ഓതി തന്നത് ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ച മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നസല ബിഹി റൂഹുൽ അമീൻ ആലാ ഖൽബിക, ഓ നബിയെ താങ്കളുടെ കൽബിലേക്ക്. ലി തകൂന മിനൽ മുൻദിരീൻ, താങ്കൾ താക്കീത് നൽകുന്ന ആളാകാൻ വേണ്ടി. ബി ലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ, ഭാഷകളിൽ ഏറ്റവും നല്ല ഭാഷ അത് അറബിയാണ്. ഫിത്രത്തായ മനുഷ്യരുടെ ഫിത്രത്തിന്റെ ഭാഷയാണത് അറബി. അതുകൊണ്ട് അറബി ഭാഷയിൽ അഖലിയാത്തിന്റെ ഉലുവും കുറവാണെന്നാണ്. അഥവാ ഈ ബുദ്ധി, മനുഷ്യന്റെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുന്ന അങ്ങനത്തെ ചില വിജ്ഞാന ശാഖകളുണ്ട്, അങ്ങനത്തത് അറബിയിൽ കുറവാണ്. കാരണം അറബി അവരുടെ ഭാഷ തന്നെ വളരെ ശരിയുമായ, ഇങ്ങനത്തെ ഊരാ കൊടുക്കുന്നൊക്കെ മോചിതമായ, കാര്യം പെട്ടെന്ന് ഫലിപ്പിക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന വാക്കുകളുള്ള സമ്പന്നമായ ഭാഷയാണ് അറബി. അത് ഭാഷകളിൽ ഏറ്റവും ഖൈറാണെന്നതിൽ സംശയമില്ല, കാരണം അള്ളാഹുവിന്റെ കലാം അതിലാണ് അവതരിച്ചിട്ടുള്ളത്. ബിലിസാനിൻ അറബിയ്യിം മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ. എത്രത്തോളം ചില സലഫുകൾ, ചില മുൻഗാമികൾ അറബി നിങ്ങൾ പഠിക്കൂ ആക്കല് വർദ്ധിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അറബി പഠിക്കുക, എന്ത് വർദ്ധിക്കും? ബുദ്ധി വർദ്ധിക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ്, ഇന്ന ജഅൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ. ഈ ഖുർആനെ നാം അറബി ആക്കിയിരിക്കുന്നു, ലഅല്ലകും തഅഖിലൂൻ, നിങ്ങളെ ആക്കല് പ്രയോഗിക്കാൻ വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇത് ആക്കല് വർദ്ധിക്കും എന്ന് ചില സലഫുൽ ശുഅബഹ് ബിൽ ഹജ്ജാജ് റഹിമഹുല്ലാഹ്, താബിഉൽപ്പെട്ട മഹാനാണ് ശുഅബഹ് ബിൽ ഹജ്ജാജ്, മുഹദ്ദിസുകളിൽ അവ ഹദീസുകളിലെ അതിലെ അതിന്റെ റിപ്പോർട്ടർമാരെ കുറിച്ച് ഒക്കെ അഗാധമായ വിജ്ഞാനമുണ്ടായിരുന്ന, അതിൽ അഗ്രഗണ്യനായിരുന്ന മഹാനായിരുന്നു ശുഅബഹ് ബിൽ ഹജ്ജാജ് റഹിമഹുല്ലാഹ്. ഇമാം ബുഖാരിയുടെ ഒക്കെ ശുയൂഖുകളിൽ, അദ്ദേഹത്തിന്റെ ഷേഖുമാരുടെ ഷേഖുകളിൽ പെട്ട മഹാനാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അറബി ഓടിക്കുക അഖല് വർദ്ധിക്കും എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവതരിപ്പിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. ഗൈറു മഖ്ലൂഖിൻ, ഖുർആൻ മഖ്ലൂഖല്ല, അള്ളാഹുവിന്റെ പടപ്പല്ല, കലാം റബ്ബിന്റെ പടപ്പല്ല. അതുകൊണ്ടാണ് കലാമിനോട് രക്ഷ തേടുന്നത്. ഔദു ബി കലിമാത്തില്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഔദു ബി റസൂലില്ലാഹ് എന്ന് പറയാൻ പാടില്ല, ശിർക്കാകും. ഒരു പടപ്പിനോടും ഇസ്തിആദ പാടില്ല. പക്ഷെ നോക്കൂ, ഔദു ബി കലിമാത്തില്ലാഹ് എന്ന് നമ്മൾ പറയുന്നു, അള്ളാഹുവിന്റെ കലിമത്തിനോട് ഞാൻ രക്ഷ തേടുന്നു. കാരണം കലിമത്തിനോട് രക്ഷ തേടുക എന്നത് അള്ളാഹുവിനോട് രക്ഷ തേടൽ തന്നെയാണ്. അള്ളാഹിന്റെ സിഫത്താണ് അല്ലാ കലിമ, അവന്റെ പടപ്പല്ല. മുഹമ്മദ് ഹംബൽ ആ ദുആണ് തെളിവ് പിടിച്ചത്, ഖുർആൻ അള്ളാഹിന്റെ പടപ്പല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്നതിന്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, മിൻഹു ബദഅ, അവനിൽ നിന്നാണ് തുടങ്ങിയത്, അഥവാ ഇത് സംസാരിച്ചതാരാൻ അള്ളാഹുവാണ്. വൈലൈഹി യഊദു, അവനിലേക്ക് തിരിച്ചുപോകും. അത് നേരത്തെ ഈ കിതാബിൽ തന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. തിരിച്ചുപോകും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ അടുത്താൽ, അതുമായി വളരെ കാലം അടുത്താൽ അള്ളാഹു ഖുർആൻ മുകളിലേക്ക് ഉയർത്തും. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ, അലാമത്തു സാഅ, രണ്ട് തരത്തിനാണ്. ഒന്ന് അസ്ഗറ, രണ്ട് അൽകുബറ. ഒന്ന് ചെറിയ ലക്ഷണങ്ങൾ, മറ്റത് വലിയ ലക്ഷണങ്ങൾ. ചെറിയ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാണ് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്തുണ്ടാകുന്നതല്ല. എന്നാൽ അതിനു മുമ്പ് കുറച്ചു കാലം കൂടി ബാക്കിയുണ്ട്, അപ്പോഴുള്ള ലക്ഷണങ്ങൾക്കാണ് ചെറിയ ലക്ഷണങ്ങൾ എന്ന് പറയുക. ഉദാഹരണത്തിന് ജഹ്ല് വർദ്ധിക്കുക, വിവരക്കേട് വർദ്ധിക്കുക, അതുപോലെ ഇൽമ് കുറയുക, പണ്ഡിതന്മാർ മരിച്ചു പോവുക, കൊലപാതകങ്ങളും കുഴപ്പങ്ങളും വർദ്ധിക്കുക, ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ ചെറിയ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. അതൊക്കെ കാര്യനിസാരമായതുകൊണ്ടല്ല, പക്ഷെ ഖിയാമത്ത് നാൾ സംഭവിക്കാനിരിക്കുമ്പോൾ നടക്കുന്ന വലിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്. എന്നാൽ കുബ്ര, വലിയ ലക്ഷണങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് ഖുറൂജു അൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ പുറപ്പാട്, നുസൂലു ഈസ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബിയുടെ രണ്ടാം വരവ്, അതുപോലെ ഖുറൂജു യജൂജ് മജൂജ്, യജൂജ് മജൂജ് പുറപ്പെടുക, ഖുറൂജു ദാബ്ബ, ഒരു ഭൂമിയിൽ നിന്നൊരു മൃഗം പുറത്തേക്ക് വരിക, അത് ജനങ്ങളോട് സംസാരിക്കും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണത്. എന്താണ് അതിന്റെ രൂപം, എന്താണത് അതിന്റെ വിശദാംശങ്ങൾ, അല്ലാഹു ആലം. ദാബ്ബത്തുൽ അർദ് എന്നൊരു ജന്തു വരിക എന്നത് ഖിയാമത്ത് നാളിന്റെ വലിയ ലക്ഷണം. ഇതൊക്കെ ഖിയാമത്തിന്റെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവങ്ങളാണ്, അതാണ് വലിയ ലക്ഷണങ്ങൾ എന്ന് പറയുക. അങ്ങനെ ഖിയാമത്തിന്റെ തൊട്ടടുത്ത് നടക്കുന്ന ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഖുർആൻ മുകളിലേക്ക് ഉയർത്തിക്കളയുക എന്നത്. അള്ളാഹു ഇതിനെ മുകളിലേക്ക് ഉയർത്തിക്കളയും. മനുഷ്യരുടെ കൽബിലും പിന്നെ ഖുർആൻ ഉണ്ടാവുകയില്ല, മുസ്ഹബ് മറച്ചു നോക്കിയാലും കാണുകയില്ല, അള്ളാഹു അത് ഉയർത്തിക്കളയും. അള്ളാഹു ആലം, പണ്ഡിതന്മാർ പറയുന്നു, കാരണം അള്ളാഹുവിന്റെ ഗൈറത്തുണ്ട്, അള്ളാഹുവിന്റെ രോഷമുണ്ട്. അവന്റെ ഖുർആൻ ആരും ഓതുകയോ അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ വന്നാൽ പിന്നെ അള്ളാഹു ഖുർആനിലൂടെ ബാക്കി വെക്കൂല, അവൻ ഉയർത്തിക്കളയും. ആർക്കും വേണ്ടാത്ത നിലയിൽ ഖുർആൻ അള്ളാഹുവിടെ ബാക്കി വെക്കുകയില്ല, അവൻ ഉയർത്തിക്കളയും. അതുകൊണ്ടാണ് ചില സഹാബത്ത് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു ഉയർത്തുന്നതിന് മുമ്പ് പഠിച്ചോളൂ, അള്ളാഹു ഉയർത്തിക്കറിനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയൂല, അത് ഓതിത്തരാൻ ഇവിടെ ആളുകൾ ഉണ്ടാവുകയില്ല, അത് വായിക്കാൻ നിനക്ക് മുസാബുകളും കാണുകയില്ല, അള്ളാഹു അത് ഉയർത്തിക്കളയും. അതുപോലെയാണ് അവന്റെ ബൈത്ത് തകർക്കപ്പെടുക, ബൈത്തുല്ലാഹിൽ ഹറാം അൽ കഅബ, അത് യമനിൽ നിന്ന് വരുന്ന ദുസ്വൈഖതൈൻ എന്ന ഒരുത്തൻ ഹജറൻ ഹജറൻ ഓരോ കല്ലായി കല്ലായി പൊളിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ, ബുഖാരിയുടെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഖിയാമത്ത് നാളെടുത്താൽ ഒരുവൻ വരും, കഅബ തകർക്കും, ആരും തവാഫ് ചെയ്യുകയില്ല. കഅബ ജനങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഭൂമിയിൽ ഖൈർ ബാക്കിയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അവിടെ ആളുണ്ടായിരിക്കുക എന്നുള്ളത് ഭൂമിയിൽ ഖൈർ തേനുമാഞ്ഞു പോയിട്ടില്ല എന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ബൈസ്, കാരണം ആർക്കും വേണ്ടാത്ത നിലയിൽ റബ്ബ് അത് നിലനിർത്തുകയില്ല, അള്ളാഹു അത് സംരക്ഷിക്കുന്നവനാണ്. അള്ളാഹു അബറഹത്ത് അത് തകർക്കാൻ വന്നപ്പോൾ അവനെ നശിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ, ആ വർഷമാണ് ആര് ജനിച്ചത്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബൈത്തിലേക്ക് വീണ്ടും യഥാർത്ഥ നിലക്ക് ജനങ്ങൾ തിരിയാൻ കാരണമാകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുണ്ട്. അതുകൊണ്ട് അള്ളാഹു അതിനെ സംരക്ഷിച്ചു. അതാണ് ചരിത്രത്തിൽ കാണുന്നത്. അബ്രഹത്ത് ആനപ്പടയും കൊണ്ട് വന്നപ്പോ അബ്രഹത്ത് മക്കക്കാരിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു എന്നാണ്. മക്കയിലെ ഖുറൈശികളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജദ്ദായ ഉപ്പാപ്പായ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, അബ്രഹത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിന്നാൽ നിങ്ങൾ ബാക്കി കാണൂല. അബ്രഹത്തിന് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, കാവ ഒളിക്കാനേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് എന്താണ് തീരുമാനം? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്രേ ചരിത്രത്തിലുള്ളതാണ്. കാരണം അവർ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട്, ശിർക്ക് കലർന്ന വിശ്വാസം, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അവനിലേക്ക് അടുപ്പിക്കാൻ മറ്റുള്ളവരെ വിളിച്ചു തേടും. അതാണല്ലോ മുശ്രിക്കുകൾ, എക്കാലത്തെയും മുശ്രിക്കൾ അങ്ങനെയാണ്. അക്തറുഹും ബില്ലാഹി ഇല്ലാഹു മുശ്രിക്കൂൻ, അവരധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അള്ളാഹുൽ ഈമാനുണ്ട്, പക്ഷേ ഈമാൻ പൊളിച്ചു കളയുന്ന ശിർക്ക് കൂട്ടത്തിലുണ്ട്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്രേ, ഞങ്ങൾക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ശേഷിയില്ല, എന്നാൽ ആ ബൈത്ത് അതിനൊരു റബ്ബുണ്ട്, ആ റബ്ബ് നോക്കിക്കോളും. ബൈത്തിന്റെ കാര്യം, ബൈത്തിന് റബ്ബുണ്ട്, ആ റബ്ബ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഒരു പ്രദേശത്തേക്ക് മാറി. എന്നിട്ട് ഒരാളെ നോക്കാൻ പറഞ്ഞു, എന്താണ് അബ്രഹത്ത് ചെയ്യുന്നത്? അപ്പോഴാണ് അബ്രഹത്ത് ആനയും കൊണ്ട് വന്നത്. ആന ഹറമിന്റെ അതിർത്തിയിൽ ഹദ്ദിലെത്തിയപ്പോ നീങ്ങുന്നില്ല, മുന്നോട്ടേക്ക് പോകുന്നില്ല, വലത്തോട്ട് തിരിച്ചാൽ പോകും, ഇടത്തോട്ട് തിരിച്ചാൽ പോകും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നീട് ഉംറക്ക് വേണ്ടി ആദ്യത്തെ മദീനയിൽ ചെന്ന ശേഷം ആദ്യത്തെ ഉംറക്ക് വേണ്ടി വരുമ്പോൾ ആ ഉംറ അവിടെ മുശ്രിക്കുകൾ തടയും, അങ്ങനെയാണ് ഹുദൈബിയ സന്ധി ഉണ്ടായത്. സന്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടെ യുദ്ധമാണ് ഉണ്ടാവുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് വരുമ്പോൾ റസൂലുള്ളാന്റെ ഒട്ടകവും ഇതുപോലെ നിന്നു, നീങ്ങുന്നില്ല. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഹബസത്ഹാ ഹാബിസതുൽ ഫീൽ, പണ്ട് ആനയെ പിടിച്ചു വെച്ച അതേ പിടിച്ച ആളാണ് ഒട്ടകത്തെയും പിടിച്ചത്. ഹബസത്ഹാ ഹാബിസതുൽ ഫീൽ, അപ്പോ അബ്രഹത്തിന്റെ ആന നീങ്ങുന്നില്ല. അങ്ങനെ അതാ വരുന്നു പക്ഷികൾ, പക്ഷികൾ വരുന്നു, ചെറിയ പക്ഷികളാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ അർസല അലൈഹിം തൈറൻ അബാബീൽ. മൂന്ന് കല്ലുകളുമായി കൊക്കിലൊന്ന്, രണ്ട് കാലുകളിൽ ഓരോന്ന്. അങ്ങനെ ഈ പക്ഷി ചുട്ടുപൊഴുത്ത ഈ പഴുത്ത ഈ കല്ല് താഴെ കിട്ടാൽ, മുഫസ്സറുകൾ പറയുന്നു, അവരിലൊരുവന്റെ തലയിൽ അത് വീണാൽ ശരീരത്തിലേക്ക് കയറും, എന്നിട്ട് ഉള്ളിലൂടെ വന്ന് പിന്നിലൂടെ പുറത്തേക്ക് വന്നാണ്. അങ്ങനത്തെ ശിക്ഷയായിരുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തൊട്ടടുത്ത സൂറത്തേതാണ്, ലിഇലാഫി ഖുറൈശ്, ഖുറൈശികളുടെ സൗകര്യത്തിന് വേണ്ടി. ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്, അവരുടെ ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്ര സൗകര്യപ്പെടുത്താൻ വേണ്ടി. കാരണം ഇതോടെ ഖുറൈശികൾ ഒന്നാകെ അറിയപ്പെട്ടു, അവരാണ് ഈ ബൈത്തിന്റെ സംരക്ഷകർ, അവർക്ക് പിന്നെ എവിടെ പോയാലും സ്ഥാനമാണ്, ഏത് കൊള്ളക്കാരും ഖുറൈശികളെ ഒന്നും ചെയ്യൂല. അവർ ഉഷ്ണകാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും കച്ചവടത്തിന് ചെല്ലും, അവരൊന്നും ചെയ്യുകയില്ല. അള്ളാഹു അവർക്ക് നിർഭയം കൊടുത്തു, നിർഭയത്വം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഫലിയാബുദു റബ്ബ ഹാദൽ ബൈത്ത്, അതിന് കാരണമായ ഈ ബൈത്തിന്റെ റബ്ബിനെ ഖുറൈശികൾ ഇബാദത്ത് ചെയ്യട്ടെ. അല്ലാതെ അതാമവും ജൂഇ വാമനവും മിൻ ഖൗഫ്, അവർക്ക് വിശപ്പിൽ നിന്ന് ഭക്ഷണവും അവർക്ക് ഭയമുണ്ടായതിനു ശേഷം നിർഭയത്വവും നൽകിയ അള്ളാഹുവിനെ, ഈ ബൈത്തിന്റെ റബ്ബിനെ. അപ്പൊ അള്ളാഹുവിന്റെ ബൈത്ത്, അവന്റെ കഅബ, അത് അള്ളാഹു സംരക്ഷിച്ചു. കാരണം അതിന്റെ സാഹചര്യം അതാണ്. എന്നാൽ അവസാന കാലത്ത് ഇതേ യമനിൽ നിന്ന്, അബ്രഹത്ത് വന്നത് യമനിന്നാണ്, അതുപോലെ ഒരുവൻ വരും, ദുസ്സുവൈഖതൈൻ, എന്നിട്ട് അത് പൊളിച്ചു കളയും. അള്ളാഹുവിന്റെ ഖുർആൻ ഉയർത്തപ്പെടും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം വൈലഹി അഊദു, അവനിലേക്ക് തിരിച്ചുപോകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ശ്രദ്ധിക്കുക, വഅന്നല്ലാഹു തകല്ലമ ബിഹി ഹഖീഖതൻ, വഅന്നല്ലാഹു തകല്ലമ ബിഹി ഹഖീഖതൻ, അള്ളാഹു ഈ ഖുർആൻ അള്ളാഹു സംസാരിച്ചതാണ്, ഹഖീഖതൻ യഥാർത്ഥമായ നിലക്ക് അള്ളാഹു സംസാരിച്ചതാണ് ഈ ഖുർആൻ. അവന്റെ കലാമാണിത്, അള്ളാഹുവിന്റെ സംസാരമാണിത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അത് ഓതാത്ത പഠിക്കാത്തവന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്, സഹോദര നിന്റെ എന്നെ പഠിച്ച റബ്ബിന്റെ കലാമാണിത്, നീ തോന്നുന്നില്ലേ, നീ പഠിക്കുന്നില്ലേ, എല്ലാ ഇൽമും ഇതിൽ നിന്നാണ്, ദീനിന്റെ ഏത് വിജ്ഞാനമാണ് ഈ ഖുർആനിൽ നിന്ന്, ഖുർആനിൽ നിന്ന് വികസിച്ചതല്ലാതെ ഏത് ഇൽമാണ് ഉള്ളത്? ഒരു ഇൽമില്ല. ഏത് ഇൽമാട്ടെ, ഇൽമുൽ ഹദീസ് ആകട്ടെ, ഫിഖ് ആകട്ടെ, ഏതേത് വിജ്ഞാനമാകട്ടെ, ഇത് ഈ ഖുർആനിൽ നിന്നാണ്, ഇതിലേക്ക് മടങ്ങാതെ ഒരു ഇൽമില്ല. എന്നിട്ട് ഈ ഖുർആൻ നീ വായിച്ചില്ലെന്നോ? എന്തൊക്കെ നമ്മൾ വായിക്കുന്നു, എന്തൊക്കെ ഉപകാരമില്ലാത്തതും ഉപദ്രവിക്കുന്നതും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പഠിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ? വഫഖനല്ലാഹു ഇയ്യാക്കും, ഹുവ കലാമുല്ലാഹി ഹഖീഖതൻ ലാ കലാമ ഗൈരിഹി, അവ മറ്റൊരാളുടെയും കലാമല്ല, മറ്റൊരാളുടെയും കലാമല്ല. ജിബ്രീലിന്റെ കലാമാണോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമാണോ? അല്ല. അവരിലേക്ക് ഈ ഖൗലിനെ അള്ളാഹു ചേർത്തു പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഖുർആനിൽ രണ്ട് സൂറത്തുകളിൽ, രണ്ട് സൂറത്തുകൾ ഉദ്ദേശിച്ചത് രണ്ടുപേരെയാണ്, ജിബ്രീൽ ഒരു സ്ഥലത്ത്, ജിബ്രീൽ ഒരു സ്ഥലത്ത് മുഹമ്മദ് നബിയെ. എന്നാൽ അത് അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ഖുർആൻ എത്തിച്ചു തന്നു എന്നാണ്. വലാ യജൂസു, ഇനി ശ്രദ്ധിക്കുക, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വലാ യജൂസു ഇത്ലാഖുൽ ഖൗലി ബി അന്നഹു ഹികായതുൻ അൻ കലാമില്ലാ, ഔ ഇബാറത്തുൻ അൻഹു. ഇത് രണ്ട് പഴച്ച കക്ഷികൾ പറഞ്ഞ ഒരു വാദമാണ്. അതിന് ഷെയ്ഖുൽ ഇസ്ലാം ഖണ്ഡിക്കുകയാണ്. അതായത് വല യജൂസു, പാടില്ല, ഇത്തലാഖുൽ ഖൗലി, മുത്തലഖായി പറയാൻ പാടില്ല, അഥവാ നിരുപാധികം ഇങ്ങനെ പറയാൻ പാടില്ല. എന്തു പറയരുത്? ബി അന്നഹു ഹികായത്തുൻ അൻ കലാമില്ലാ ഔ ഇബാറത്തുൻ അൻഹു. നമ്മളെ നാട്ടിലുള്ള ശാരിയാക്കൾ, അതുപോലെ അൽ കുല്ലാബിയ എന്നറിയപ്പെടുന്ന, അവരുമായി ചെറിയ വ്യത്യാസം മാത്രമല്ല വേറൊരു കൗമുണ്ട്, ഇവരുടെ വാദം എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹിന്റെ കലാമ് തന്നെ, പക്ഷെ പൂർണ്ണമായ രൂപത്തിൽ അവർ അംഗീകരിക്കില്ല. അവർ പറയും ഹികായത്തുൻ അൻ കലാമില്ല, ഹികായത്തുൻ അൻ കലാമില്ല, ഹികായത്തുൻ അൻ കലാമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കലാമിന്റെ ഒരു പ്രതിഫലനമാണിത്. നമ്മൾ ഓതുന്നത് മുസാഫിർ എഴുതി വെച്ച ഖുർആൻ അള്ളാഹിന്റെ കലാമല്ല, പിന്നെ അതിന്റെ ഒരു പ്രതിഫലനം പോലെ, അതിന്റെ ഒരു പ്രതിധ്വനി പോലെ, അങ്ങനെയാണിത് എന്നവരങ്ങ് പറയും. ഔ ഇബാറത്തുൻ അൻഹു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇബാറത്താണിത്, അഥവാ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇതിന്റെ മഅന, ഈ ഖുർആന്റെ ആശയം അള്ളാഹുവിന്റെ കലാമ് തന്നെ, പക്ഷേ അതിന്റെ അക്ഷരങ്ങൾ അത് അള്ളാഹു പഠിച്ചതാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇതെല്ലാം ബാത്തിലായ കൗലാണ്, ഇതെല്ലാം പഴച്ച കൗലാണ്, ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഖുർആൻ ആരോദിയാലും അള്ളാഹിന്റെ കലാമ് തന്നെ, ഖുർആൻ ആരോദിയാലും അള്ളാഹിന്റെ കലാമ് തന്നെ. അതിനർത്ഥം എന്താ? നമ്മുടെ ശബ്ദം അത് അള്ളാഹിന്റെ പടപ്പാണ്, സംശയമില്ലല്ലോ, നമ്മുടെ ശബ്ദം അള്ളാഹിന്റെ പടപ്പാണ്. അതേസമയം ഓതപ്പെടുന്നത് അത് അള്ളാഹിന്റെ കലാമാണ്. ഏതുപോലെ? പറയുന്നത് പറഞ്ഞ ആളിലേക്കാണ് ചേർത്തപ്പെടുക. ഉദാഹരണത്തിന് എന്നുൽ ഖൈസിന്റെ ഒരു കവിത, ഞാൻ അത് ആ കവിത പാടിയാൽ അതെന്റേതാകുന്നില്ല, എന്റേതാവോ? എന്നുൽ ഖൈസിന്റെ തന്നെ മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യർ ഓതിയിട്ടല്ലാതെ പിന്നെ എങ്ങനെ ഖുർആൻ നമ്മൾ കേൾക്കുന്നത്? ആളുകൾ ഓതിയാലല്ലേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. ആളുകൾ ഓതി തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്, മുസ്ഹഫുകളിൽ എഴുതി വെച്ച് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അത് അള്ളാഹിന്റെ കലാമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ അള്ളാന്റെ കലാം? നേരത്തെ ഞാൻ ഓതി ആയത്തിൽ മുശ്രിക്കുകൾക്ക് അഭയം കൊടുക്കുക നബിയെ, അവർ അള്ളാഹിന്റെ കലാം കേൾക്കട്ടെ എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? മുശ്രിക്കുകൾക്ക് അഭയം കൊടുത്താൽ അവർ കേൾക്കുന്ന കലാം മുഅ്മിനുകൾ സഹാബത്ത് ഓതുന്ന കലാമല്ലേ? അപ്പൊ സഹാബത്ത് ഓതുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന ഖുർആനെ തന്നെയാണ് അള്ളാഹ് എന്ത് പറഞ്ഞത്? കലാമുള്ള, അള്ളാഹിന്റെ കലാം. അള്ളാഹ് പറഞ്ഞതുപോലെ പറയുക. ഇങ്ങനത്തെ വ്യാഖ്യാന കസർത്തുകൾക്ക് പോകാതിരിക്കുക. ബിദഅത്തിന്റെ കക്ഷികളുടെ സ്വഭാവമാണ് ഇങ്ങനെ, വേണ്ടാത്ത ചിന്തിക്കുക, ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോവുക. അള്ളാഹ് പറഞ്ഞുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ടാവില്ല, അതിന് ചിന്തിച്ച് ഇങ്ങനെ വസ്വാസ്, അതിന് സംശയം എന്നല്ല പറയുക, അത് വസ്വാസ് എന്നാണ് പറയുക. അത് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ ഇടതു ഭാഗത്ത് മൂന്നവണ തുപ്പി ഒഴിവാക്കേണ്ട വസ്വാസാണ്, ശക്കല്ല അത്, അത് വസ്വാസുകളാണ്. ഇങ്ങനത്തെ ചില പിഴച്ച വാദമാണിതെല്ലാം. ബി അന്നഹു ഹികായത്തുൻ അൻ കലാമില്ലാ ഔ ഇബാറത്തുൻ അൻഹു കുല്ലാബിയ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം, അതുപോലെ ശാരിയ, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ചെറിയ ഒരു പാക്കറ്റിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, സാധനം ഉള്ളിലുള്ള ഏകദേശം ഒന്ന് തന്നെയാണ്. ബൽ ഇദാ ഖറഅഹു അന്നാസു ഔ കതബൂഹു ഫിൽ മസാഹിഫി ലം യഖ്റുജ് ബിദാലിക അൻ അൻ യകൂന കലാം അല്ലാഹി ഹഖീഖതൻ. ഷൈഖുൽ ഇസ്ലാം ഇദാ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം പറയുന്നു, ഇങ്ങനെയാണ് സഹാബികൾ വിശ്വസിച്ചത്. ബൽ ഇദാ ഖറഅഹു അന്നാസു, മറിച്ച് ജനങ്ങൾ ഓതുകയോ, ഔ കതബൂഹു ഫിൽ മസാഹിഫ്, അവർ മുസ്ഹഫുകളിൽ ഖുർആൻ എഴുതുകയോ ചെയ്താലും, ലം യഖ്റുജ് ബിദാലിക, അതുകൊണ്ട് അതല്ലാതാവുന്നില്ല, പുറത്തു പോകുന്നില്ല, കലാമുള്ളാഹി ഹഖീഖതൻ, അത് അള്ളാഹിന്റെ കലാമ് തന്നെ, ഹഖീഖതൻ യഥാർത്ഥത്തിൽ അത് അള്ളാഹിന്റെ കലാമ് തന്നെ, എന്നതില്ലെന്ന് ഒരാൾ ഓതിയോണ്ട് പുറത്തു പോകില്ല, എഴുതിയതുകൊണ്ട് അതല്ലാതാവുകയില്ല. കാരണം അങ്ങനെ തന്നെയാണ് ഖുർആൻ. അതിനർത്ഥം എന്തല്ല? നമ്മുടെ ശബ്ദം അത് മഖ്ലൂഖല്ല എന്നല്ല, നമ്മുടെ ശബ്ദം അള്ളാഹിന്റെ മഖ്ലൂഖാണ്, സംശയമില്ല. നമ്മൾ എഴുതുന്ന മഷി അത് അള്ളാഹിന്റെ മഖ്ലൂഖാണ്, പക്ഷെ എഴുതപ്പെട്ട കാര്യമെന്ത്? അത് അള്ളാഹിന്റെ കലാമാണ്. ഓതപ്പെട്ട കാര്യമെന്ത്? അത് അള്ളാഹിന്റെ കലാമാണ്. ഓതപ്പെട്ട ഖുർആൻ, ഓതപ്പെട്ടത് അള്ളാഹിന്റെ കലാമാണ്, എഴുതപ്പെട്ടത് അള്ളാഹുവിന്റെ കലാം തന്നെ. ഇങ്ങനെയാണ് സഹാബത്ത് വിശ്വസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫഇന്നൽ കലാമ, ഷൈഖുൽ ഇസ്ലാം വീണ്ടും പറയുന്നു, കാരണം കലാം, സംസാരം, ഇന്നമാ യുദാഫു, അത് ചേർത്തി പറയുക, ഹഖീഖതൻ, യഥാർത്ഥത്തിൽ അത് ചേർത്തി പറയുക ഒരുവനിലേക്ക് മാത്രമാണ്. ആരിലേക്ക്? ഇലാമൻ തകല്ലമ ബിഹി മുബ്തദിആ, ഇലാമൻ തകല്ലമ ബിഹി മുബ്തദിഅ, ആ ആദ്യം അതാര് സംസാരിച്ചോ അവനിലേക്കാണ് അവന്റെ കലാമാണെന്നാണ് പറയുക. അതിനാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറയുന്നത്. ലാ ഇലാമൻ ഖാലഹു മുബല്ലിഗം മുഅദ്ദിയ, അല്ലാതെ എത്തിച്ചു തരാൻ വേണ്ടിയോ കൊണ്ടുവന്നു തരാൻ വേണ്ടിയോ അത് പറഞ്ഞ ആളിലേക്കല്ല അത് ചേർത്തി പറയാ, മനസ്സിലായോ? അത് പറഞ്ഞ ആളിലേക്ക് തന്നെയാണ് ചേർത്തി പറയാ. അപ്പൊ ഖുർആൻ അല്ലാഹുവിന്റെ കലാം, അത് അതിലപ്പുറമുള്ള വേണ്ടാത്ത വ്യാഖ്യാനങ്ങൾ പറയാതിരിക്കുക. അതൊക്കെ അഹ്ലു സുന്നത്തിൽ നിന്ന് പഠിച്ച കൗമിന്റെ വാക്കാണ്, ഈ അശാരിയത്തിന്റെ വാക്കാണ്. നമ്മുടെ നാട്ടിലുള്ള ഈ ഖബറിനെ പൂജിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ പാർട്ടി ഇതൊക്കെ അശാരിയാക്കളാണ്. അവരെന്നെ പറഞ്ഞു, നമ്മള് ഫിഖ്ഹിൽ ഷാഫിഈ മദ്ഹബും അഖീദയിൽ ഇമാം അബുൽ ഹസൻ അശാരിയുടെ മദ്ഹബിലുമാണ് ഉള്ളതെന്ന് പറയും. രണ്ടും കളവാണ്, രണ്ടും ബാത്തിലാണ്. കാരണം ഫിഖ്ഹിൽ ഇമാം ഷാഫിഈയുടെ മദ്ഹബിലല്ല ഉള്ളത്. ഇമാം ഷാഫിഈയുടെ മദ്ഹബിലാന്ന് പറഞ്ഞു വന്ന പിൽക്കാലക്കാരിൽ പിൽക്കാലക്കാരായി ഇവരുടെ ഏതൊക്കെയോ കോജമാരെ മദ്ഹബിലാണ് ഇവരുള്ളത്. ഇവർക്ക് തോന്നിയാൽ ഇവർ മദ്ഹബ് എന്തും മാറ്റിക്കളയും, ഉസൂലുകൾ പഠിപ്പിക്കും. എന്നാ ദീനിലില്ലാത്ത അള്ള അല്ലാത്തവരെ വിളിച്ചു തേടാനും കവർ കെട്ടിപ്പൊക്കാനും പറയുന്ന തെളിവുകൾക്ക് ഒരു ഉസൂലും ഉണ്ടാവില്ല. ഏതെങ്കിലും പാളക്കിതാബിൽ ഏതെങ്കിലും ചരിത്രത്തിന്റെ കിതാബിൽ ഒരു കീലുണ്ടാൽ തെളിവായി. എന്നാ ദർസിൽ ഉസൂൽ ഫിഖ് ഓതി പഠിപ്പിക്കുന്ന എന്താ, ഒരു കാര്യം ദീനിൽ നിയമമാകണമെങ്കിൽ ഇങ്ങനെ വരണം, അതല്ലേ ഉസൂൽ ഫിഖ്? അള്ളാഹു ഇങ്ങനെ പറഞ്ഞാൽ അത് അമ്രായി, റസൂൽ ഇങ്ങനെ പറഞ്ഞാൽ അത് കൽപ്പനയായി, റസൂൽ ഇങ്ങനെ പറഞ്ഞാൽ അത് നഹിയായി. പിന്നെ അതിനെ പൊളിക്കാൻ ഇങ്ങനത്തെ കാലകീലകൾക്ക് പറ്റുമോ? അള്ള പറഞ്ഞതിനെ പൊളിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പൊളിക്കുക, ഏതെങ്കിലും ചരിത്ര കിതാബിലെ കീലുണ്ടായാൽ മതിയോ? എത്ര വലിയ ആൾ പറഞ്ഞാലും മതിയോ? മതിയാവുകയില്ല. അള്ളാഹു റസൂലും പറഞ്ഞതിനെതിരായി വന്നാൽ അതാണ് ഉസൂൽ. ഈ ഉസൂൽ പഠിപ്പിക്കും, എന്നിട്ടോ ഇവരെ ഖുറാഫാത്തിന് ഒരു ഉസൂലും ബാധകമാവുകയില്ല. മുസ്തലുൽ ഹദീസ് പഠിപ്പിക്കും, ഹദീസ് സഹീഹാനെന്ന മാനദണ്ഡം ഉണ്ട്. എന്നാലോ ഇവർക്ക് ഏത് വത്തക്കം സ്വർഗത്തിൽ പോകുന്നുള്ള ഹദീസും ദീനാണ്. അപ്പൊ കളവാണ്, ഷാഫി മദ്ഹബാണെന്ന് പറയുന്നത് കളവാണ്. ഇമാം അശാരിയുടെ മദ്ഹബാണെന്ന് പറയുന്നത് കളവാണ്. കാരണം അബുൽ ഹസൻ അശാരി അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ പിഴവുകൾ അദ്ദേഹം തിരുത്തിയതായ അവസാനം അൽ ഇബാന അൻ ഉസൂലി ദിയാന എന്ന് അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പിഴച്ച മദ്ഹബാണ് ഈ ഖൗമ സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ ഖൗമ പറയുന്നു അള്ളാഹുടെ കലാം തന്നെ എന്നാ കലാമല്ല. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫ്ളഹുള്ളാ അദ്ദേഹം പറയുകണ്ട, ഈ നസറാനികൾ ഈശാനബിയെ പറ്റി പറഞ്ഞായിട്ടോ ആക്കാണിത്? ആ മനുഷ്യൻ തന്നെ എന്നാ മനുഷ്യനല്ല, എന്തോ ഒരു തത്വത്തിൽ പറഞ്ഞാൽ ദൈവവും ഇങ്ങനെ ഒരു തത്വത്തിൽ പറഞ്ഞാൽ മനുഷ്യനും, അതേപോലത്തെ കൗലാണ് ഇവരുത്. അള്ളാഹുന്റെ കലാമാണെന്ന് അള്ളാഹ് അതിന്റെ മാന അള്ളാഹുന്റെ കലാം തന്നെ, എന്നാൽ അതിന്റെ ഹുറൂഫ് അത് അക്ഷരങ്ങൾ അള്ളാഹുന്റെ കലാമല്ല. ഇങ്ങനൊക്കെ സർക്കസ് കളിക്കുന്ന എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മാർഗത്തിന് തെറ്റുകൊണ്ടാണ്. നസറാനികളെ ഈസാ നബിയെ പറ്റി പറയുന്ന പോലെയാണിത് എന്നാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. ഹഫ്ളഹുള്ളാ ഇനി വഖദ് ദഖല ഐദൻ ഫീമാ ദകർനാഹു മിനൽ ഈമാൻ ബികുതുബിഹി വറസൂലിഹി അൽ ഈമാൻ ബിഅന്നൽ മുഅ്മിനീന യറൂനഹു യൗമൽ ഖിയാമത്തി അയാനൻ ബിഅബ്സാരിഹിം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ് ഇബ്നു തൈമിയ റഹിമഹുള്ളാ ഈ മഹത്തായ ഈ റിസാലയിൽ വിശദീകരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പരലോകത്ത് മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണും എന്ന വിശ്വാസം. ഈ ഖൗമിനെ പോലെ ജഹ്മിയാക്കളെ പോലെയുള്ള പിഴച്ച കക്ഷികളെ നിഷേധിക്കുന്നതാണത്. അവർ നിഷേധിക്കുന്ന കാര്യമാണ് എന്ത്? അള്ളാഹു സുബ്ഹാനഹു തആല കാണുമെന്ന്. നേരത്തെ അള്ളാഹുവിന്റെ കലാം എന്നതിനെ നിഷേധിക്കുന്നത് പോലെ കലാമിനെ കുറിച്ച് വേറൊരു കാര്യം ഞാൻ വിട്ടുപോയത് ഒന്നുകൂടി സൂചിപ്പിക്കാം, വളരെ ശ്രദ്ധിക്കുക. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ വേറൊരു അതിഗുരുതരമായ പഴച്ച വാദമുണ്ട്. അതെന്താ? അള്ളാഹ് സംസാരിക്കൂല എന്നുള്ള വാദം. അള്ളാഹു സംസാരിക്കുകയില്ല. അള്ളാഹ് അല്ല ഇവരെ എന്തിനെ പോലെ ആക്കി? വെറും ബിംബങ്ങളെ പോലെ ആക്കി, മിണ്ടാത്ത ബിംബങ്ങളെ പോലെ. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ ഒരുവൻ ദീനും പൊളിച്ചു, അവൻ അള്ളാഹുന്റെ പടപ്പും പൊളിച്ചു, ഖൽഖും പൊളിച്ചു, ശറഉം പൊളിച്ചു എന്നാണ്. കാരണം എന്താ? ദീൻ എന്നാൽ അള്ളാഹ് സംസാരിച്ചതാണ്. അള്ളാഹുന്റെ വഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ സംസാരമാണ്. അപ്പൊ അള്ളാഹ് സംസാരിക്കുന്നു പറഞ്ഞാൽ സംസാരിക്കൂല എന്ന് പറഞ്ഞാലോ പിന്നെ ദീനുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുന്റെ വഹിയാണ് ദീൻ. ഇനി സർവ്വ പടപ്പും അവൻ പൊളിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? പടപ്പും അങ്ങനെ തന്നെ. പടപ്പുകൾ ഉണ്ടായത് എങ്ങനെയാണ്? ആ ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് എന്തുണ്ടായത്? പടപ്പുണ്ടായത്. അപ്പോ അല്ലാഹു സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ഷറഅും പൊളിച്ചു ഖൽഖും പൊളിച്ചു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്. അത്രയും വലിയ വിഡ്ഢിത്തമാണത്. ഇനി വഖദ് ദഖല അയ്ദൻ ഫീമാ ദക്കർനാഹു മിനൽ ഈമാനി ബികുതുബി വറുസുല. ഇബ്നു തൈമിയ പറയുന്നു അതുപോലെ വഖദ് ദഖല ഉൾപ്പെട്ടിരിക്കുന്നു ഫീമാ ദക്കർനാഹു മിനൽ ഈമാനി ബികുതുബി വറുസുല. അള്ളാഹുവിന്റെ കിതാബുകളിലും അവന്റെ റസൂലുകളിലുമുള്ള വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന വിശ്വാസമാണ് അൽ ഈമാനു ബി അന്നൽ മുഅ്മിനീന യറൂനഹു യൗമൽ ഖിയാമ. ഖിയാമത്തെ നാളിൽ മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണുമെന്ന വിശ്വാസം. എങ്ങനെ കാണും? അയാനം ബി അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട്, ഐനുകൊണ്ട് നോക്കിക്കാണും. സ്വപ്നം കാണുമെന്നല്ല, മനസ്സിൽ തോന്നുമെന്നല്ല, മറിച്ച് കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണും എന്നത് അള്ളാഹുവിന്റെ കിതാബുകളിലും അവന്റെ റസൂലുകളിലുമുള്ള വിശ്വാസത്തിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യമാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ റസൂലുകൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അവന്റെ കിതാബുകൾ കാലാകാലങ്ങളിൽ മനുഷ്യരെ പഠിപ്പിച്ച കാര്യമാണ്. മുഅ്മിനുകൾ അവരുടെ റബ്ബിനെ സ്വർഗത്തിലും ഖിയാമത്ത് നാളിലും കാണും. കമാ യറൗന അശ്ശംസ സഹ്വൻ ലൈസ ദൂനഹ സഹാബ്. ഏതുപോലെ കാണും? കമാ യറൗന, അവർ കാണുന്നത് പോലെ. അശ്ശംസ, സൂര്യനെ. സഹ്വൻ, ലൈസ ദൂനഹ സഹാബ്, സഹ്വൻ വ്യക്തമായി കാണുന്നത് പോലെ. ലൈസദു, ഉണർന്ന സൂര്യനെ. ലൈസ ദൂനഹ സഹാബ്, അതിന്റെ താഴെ യാതൊരു മേഘവും ഇല്ലാത്തപ്പോ എങ്ങനെ കാണും? വക്കമ, അതുപോലെ. യറൗന അൽ ഖമറ, ചന്ദ്രനെ കാണുന്നത് പോലെയും. ലൈലത്തുൽ ബദ്രി, ഏതാണ് ലൈലത്തുൽ ബദർ? പതിനാലാം രാവ്. പതിനാലാം രാവിൽ ചന്ദ്രനെ കാണുന്നത് പോലെ. ലാ യുദാമൂന ഫി റുയ്യതിഹി, ചന്ദ്രനെ കാണാൻ ഒരു പ്രയാസവും ഇല്ലാത്ത സമയത്ത് എങ്ങനെ കാണുന്നു? സൂര്യൻ മേഘങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് സൂര്യനെ കാണുന്നത് എങ്ങനെയോ അങ്ങനെ അള്ളാഹുവിനെ മുഅ്മിനുകൾ പരലോകത്ത് കാണും. ഇത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണമാണ്. ഇബ്നു തൈമിയ സ്വന്തമൊക്കെ പറഞ്ഞല്ല, സ്വല്ലല്ലാഹുവിന്റെ ഹദീസിൽ വന്ന ഉദാഹരണങ്ങളാണ്. ഇവിടെ സൂര്യനോടോ ചന്ദ്രനോടോ അള്ളാഹു ഉപമിച്ചതല്ല, പിന്നെയോ കാഴ്ചയാണ് ഉപമിച്ചത്. ചന്ദ്രൻ എത്ര വ്യക്തമായി കാണുന്നു നിങ്ങൾ ഭൂമിയിൽ, സൂര്യൻ എത്ര വ്യക്തമായി കാണുന്നു ഈ ഭൂമിയിൽ വെച്ച്, അതുപോലെ വ്യക്തമായി കാഴ്ചയാണ് തശബ്ബുഹ്, തശ്ബീഹ് നടത്തിയത്. അതുപോലെ വ്യക്തമായി റബ്ബിനെ കാണുക തന്നെ ചെയ്യും. യറൗനഹു സുബ്ഹാനഹു വഹും ഫീ അറഫാത്തിൽ ഖിയാമ. യറൗനഹു, മുഅ്മിനുകൾ അവനെ അഥവാ അള്ളാഹുവിനെ കാണും. വഹും, അവർ എവിടെയായിരിക്കെ? ഫീ അറഫാത്തിൽ ഖിയാമ, ഖിയാമത്തിന്റെ അറഫാത്തിൽ. അറഫാത്ത് എന്നാൽ ഖിയാമത്തിന്റെ മുറ്റം. അറഫത്തുൻ എന്ന വാക്കിന്റെ ജമ്മാണ് ഉർസത്തുൻ എന്ന വാക്കിന്റെ ജമ്മാണ് അറഫാത്ത്, അഥവാ മുറ്റം. കാരണം ഖിയാമത്തിന് നാളായാൽ അള്ളാഹു ഭൂമിയെ ഒരൊറ്റ ഭൂമിയാക്കും. മദ്ദൽ അദീം, കണ്ണത്ത ദൂരത്തേക്ക് അള്ളാഹു നിവർത്തിക്കളയും ഭൂമിയെ. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാതു വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അള്ളാഹു പറഞ്ഞു ഭൂമി ഭൂമിയല്ലാതാക്കപ്പെടും, ആകാശവും അവരെല്ലാവരും വാഹിദും ഖഹാറുമായ അള്ളാഹുവിന്റെ മുന്നിൽ വെളിവായി വരും. ഭൂമി അതിവിശാലമാകും, എന്നാൽ മനുഷ്യരിൽ ഒരാൾക്ക് അവന്റെ ഇരു കാലുകൾ വെക്കാനുള്ള സ്ഥലമേ ഉണ്ടാവുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമി ഒന്നാകെ ഒരൊറ്റ മുറ്റമാകും, എല്ലാവരും വരും. ഒരാൾക്ക് എത്രയാണ് സ്ഥലം ഉണ്ടാവുക? അയാളുടെ രണ്ട് കാലുകൾ വെച്ച സ്ഥലമാണ് ഉണ്ടാവുക. അങ്ങനെ ആ ഖിയാമത്ത് നാളിൽ മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണും. ثم അതിന് ശേഷം യറൗനഹു, മുഅ്മിനുകൾ കാണും അള്ളാഹുവിനെ. ബഅദ ദുഖൂലിൽ ജന്ന, എപ്പോൾ? സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം. കമാ യശാ അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെയാണ് കാണുക. കാരണം അള്ളാഹു ഈ ലോകത്ത് ഒരാൾക്കും അവനെ കാണിച്ചു കൊടുത്തിട്ടില്ല. ഈ ലോകത്ത് അള്ളാഹുവിനെ നേരിട്ട് ഒരാളും കണ്ടിട്ടില്ല. എന്നാൽ ഒരാൾ ഈ ഭൂമിയിൽ സ്വപ്നത്തിൽ അള്ളാഹുവിനെ കാണുമോ? അള്ളാഹു ഉദ്ദേശിച്ചാൽ കാണിച്ചു കൊടുത്തേക്കും. അള്ളാഹുവിന്റെ ചില ഹദീസുകളിൽ അത് വന്ന കാര്യമാണ്. എന്നാൽ കണ്ണുകൾ കൊണ്ട് നേരെ അള്ളാഹുവിനെ കാണാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും സാധിച്ചിട്ടില്ല, കാണുകയുമില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിട്ടില്ല. ഒരു പർവ്വതത്തിന് പോലും അള്ളാഹു അതിന് നേരെ പ്രത്യക്ഷപ്പെട്ടാൽ നിൽക്കാനുള്ള ശേഷിയില്ല, അത് തകർന്നുപോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിഅ്റാജിന് കൊണ്ടുപോയി, അള്ളാഹു മുകളിലേക്ക് കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സംസാരിച്ചു, എന്നാൽ അള്ളാഹുവിനെ റസൂലുള്ളാഹ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കണ്ടു എന്ന് ചില മുൻഗാമികൾക്ക് അഭിപ്രായമുണ്ട്. അത് ശരിയല്ല, അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ. റസൂലുള്ളാഹിനോട് ചോദിച്ചു, താങ്കളുടെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, നൂറുൻ അന്ന അറാഹ്, അള്ളാഹുവിന്റെ ഒരു പ്രകാശമാണ് മുന്നിൽ, അവന്റെ മറ പ്രകാശമാണ്, അള്ളാഹുവിന്റെ ഹിജാബ് നൂറാണ്. അന്ന അറാഹ്, ഞാൻ എങ്ങനെ കാണാനാണ്? റസൂലുള്ളാന്റെ വ്യക്തമായ വാക്കാണ്, ഒരാളും കണ്ടിട്ടില്ല. ഖിയാമത്ത് നാളിലെ റബ്ബിനെ കാണുകയുള്ളൂ. എങ്ങനെയാണ് ഖിയാമത്ത് നാളിൽ മുഅ്മിനുകൾക്ക് കാണാൻ സാധിക്കുക, സ്വർഗത്തിൽ കാണാൻ സാധിക്കുക? അള്ളാഹു അതിനുള്ള ശേഷി അവർക്ക് കൊടുക്കും. ഈ ദുനിയാവിലെ ഒരു പർവ്വതത്തിന് പോലും ആ ശേഷിയില്ല, എന്നാൽ അള്ളാഹു മുഅ്മിനുകൾക്ക് അത് കൊടുക്കും. അപ്പൊ മുഅ്മിനുകളാണ് ഖിയാമത്ത് നാളിലും സ്വർഗത്തിലും അള്ളാഹുവിനെ നേർക്ക് നേരെ കാണുക. എന്നാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? കാഫറുകൾ, അതുപോലെ മുനാഫിക്കുകൾ. പിന്നെ ഉള്ളത് ഈ രണ്ട് വകുപ്പാണ്, ഒന്ന് കാഫറുകൾ, ഒന്ന് മുനാഫിക്കുകൾ. മുനാഫിക്കുകൾ ഉള്ളിൽ കുഫർ, പുറത്തീമാൻ കാണിച്ചു, പുറത്തീമാൻ അഭിനയിച്ചു, അതാണ് മുനാഫിക്കുകൾ. കുഫാറുകളാകട്ടെ, അവർ ഉള്ളും പുറത്തും ഒരുപോലെ അള്ളാഹുവിനെ നിഷേധിച്ചു, അല്ലെങ്കിൽ അവനിൽ പങ്കുചേർത്തു. അവർ അള്ളാഹുവിനെ കാണും, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നത് ഉറപ്പാണ്. അപ്പൊ സ്വർഗത്തിൽ കാഴ്ചയില്ല. ഖിയാമത്ത് നാളിൽ അവർ കാണുമോ? അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായത്യാസമുള്ള കാര്യമാണ്. അതിൽ കൂടുതൽ ശരിയായി മനസ്സിലാക്കുന്നത് അല്ലാഹു തആല ആലം. കുഫാറുകൾ കാണുകയില്ല, അള്ളാഹുവിനെ അവർ ഖിയാമത്ത് നാളിലും കാണുകയില്ല. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, കല്ല ഇന്നഹും അറബ്ബിഹിം യൗമ ഇദില്ല മഹജൂബൂൻ, അവർ അന്ന് റബ്ബിയിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. എന്നാൽ മുനാഫിക്കുകൾ, അല്ലാഹു ആലം, അവർ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കാണും, പിന്നീട് അവനെ അവരിൽ നിന്ന് അവൻ തന്നെ മറച്ചു കളയും, പിന്നെ കാണുകയില്ല. അള്ളാഹു വരും എന്നിട്ട് സുജൂദ് ചെയ്യാൻ പറയും. എല്ലാവരും ഇബാദത്ത് ചെയ്തിരുന്നവർ ഖിയാമത്ത് നാളിൽ വരും. കല്ലുകൾ വരും, ബിംബങ്ങൾ വരും, സൂര്യൻ വരും, ചന്ദ്രൻ വരും, അതിനൊക്കെ ഇബാദത്ത് ചെയ്യുന്നവരെയും കൊണ്ട് നരകത്തിലേക്ക് പോയി അവരതിൽ ചാടിക്കും. എന്നാൽ നബിമാരെ ഇബാദത്ത് ചെയ്ത ആളുകളുണ്ട്, അവരൊരിക്കലും ആ മുശ്രിക്കുകളെയും കൊണ്ട് നരകത്തിൽ പോവുകയില്ല, അതിൽ സംശയമല്ല. അങ്ങനെ ഒടുവിൽ റബ്ബ് വരും, എന്നിട്ട് മുഅ്മിനുകൾ അവന് മുന്നിൽ സുജൂദ് ചെയ്യും. മുനാഫിക്കുകൾ ആ സമയത്ത് സുജൂദ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരുടെ നട്ടല് ഒരു ഇരുമ്പ് പോലെ ആയിത്തീരും, അവർക്ക് സുജൂദ് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെയാണ് സിറാത്തിലും നരകത്തിന് മുകളിലുള്ള പാലത്തിലും അവർക്ക് ആദ്യം പ്രകാശം നൽകപ്പെടും, എന്നാൽ പകുതിക്ക് വെച്ച് ആ പ്രകാശം കെട്ടുപോ, അവർ നരകത്തിലേക്ക് ഓടും. സല്ലല്ലാഹു അലൈഹി നഊദു ബില്ലാഹി മിനന്നാർ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഏതുപോലെ അവരുടെ ദുനിയാവിലെ കളി ഇങ്ങനത്താണല്ലോ. ദുനിയാവിലായത് ഇങ്ങനെ ഈമാൻ അഭിനയിച്ചു, ആദ്യം ഈമാൻ സ്വീകരിച്ചു, പിന്നെ നിഷേധിച്ചു. അതുപോലെ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവരെ അനുഭവിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അവനെ കാണുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ, ആമീൻ. ثم يرونه بعد دخول الجنه كما شاء الله سبحانه وتعالى. അപ്പോൾ മുഅ്മിനുകൾ ഖിയാമത്ത് നാളിലും പിന്നെ സ്വർഗ്ഗത്തിലും അള്ളാഹുവിനെ കാണും, അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ. എങ്ങനെയാണ് ഖിയാമത്ത് നാളിൽ കാണുന്നതും മഹ്ഷറിൽ വെച്ച് കാണുന്നതും സ്വർഗ്ഗത്തിൽ വെച്ച് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? അള്ളാഹു അലം, അള്ളാഹുവിനാണ് അറിയുക. അള്ളാഹു പറഞ്ഞതുപോലെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഖിയാമത്ത് നാളിലെ കാര്യങ്ങൾ അള്ളാഹു റസൂലും വ്യക്തമായി പറഞ്ഞെന്ന് നമ്മൾ അതുപോലെ വിശ്വസിക്കുക. അള്ളാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്തത് നമ്മൾ ഒഴിവാക്കുക. ومن الايمان باليوم الاخر ഇനി ഈ നേരത്തെ പറഞ്ഞ അല്ലാഹുവിനെ കാണുമെന്ന വിശ്വാസം പ്രത്യേക കക്ഷികൾ നിഷേധിക്കുന്ന കാര്യമാണ്. അല്ലാഹുവിനെ നമ്മൾ കാണുക എന്നതിനെ അവർ നിഷേധിക്കുന്നു. അതുപോലെ നോക്കൂ, ഇനിയുള്ള അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ومن الايمان باليوم الاخر, യൗമൽ ആഖിറിലുള്ള ഈമാനിന്റെ ഭാഗമാണ്, അഥവാ പരലോക വിശ്വാസമുണ്ടോ? വെറുതെ അത് വിശ്വാസമുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പരലോക വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഖബറിലെ ശിക്ഷയെ നിഷേധിക്കും. പരലോകത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയും, സ്വർഗ നരകത്തിന് മുകളിലുള്ള പാലത്തെ, ആ സിറാത്തിനെ നിഷേധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ നിഷേധിക്കും, പലതിനെ നിഷേധിക്കും. അപ്പൊ യൗമുൽ ആഖിറിലുള്ള വിശ്വാസം ശരിയായിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൗമുൽ ആഖിറിൽ യഹൂദികൾക്കും നസറാനികൾക്കും വിശ്വാസമില്ലേ? അവർ നമ്മളെപ്പോലെ വിശ്വസിക്കുന്നവരാണ്. എന്ത്, ഖിയാമത്ത് നാളുണ്ട്, അള്ളാഹു നമ്മളെ വീണ്ടും ജീവിപ്പിക്കും, സ്വർഗവും നരകവും ഉണ്ടെന്ന് വിശ്വാസമുള്ള ആളുകളാണ്, അതുകൊണ്ട് മുഅ്മിനുകളായോ? ഇല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചവരെ വിശ്വസിച്ചിട്ടില്ല. പലതും നിഷേധിച്ചു, പലതും തോന്നിയ പോലെ. യഹൂദികൾക്കൊക്കെ എന്തൊക്കെ വ്യാമോഹങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബി യഹൂദികളോട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലം നരകത്തിൽ കിടക്കും? അപ്പൊ യഹൂദികൾ പറഞ്ഞു, കുറച്ചുകാലം നമ്മൾ കിടക്കും, പിന്നെ അതിനുശേഷം നിങ്ങളായിരിക്കും അവിടെ, പിന്നെ ഞങ്ങൾക്ക് പകരം നിങ്ങളാണ് അവിടെ കിടക്കുക. അപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്സഉ ഫീഹാ, അവിടെ കിടന്നോ, നിന്നരായി അവിടെ കിടന്നോ, അള്ളാഹു ആണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഖലീഫമാരെ, നിങ്ങൾ പിൻഗാമികളായി നരകത്തിനുണ്ടാവുകയില്ല. വ്യാമോഹാണ്. അവർ പറഞ്ഞു, നമ്മൾ 40 ദിവസം പശുക്കുട്ടിനെ ആരാധിച്ചിട്ടുണ്ട്, അത്ര കാലം അല്ല നമ്മളെ സ്വർഗത്തിൽ നരകത്തിൽ കിടത്തുള്ളൂ. കാരണം അഹ്നു അബ്നാ അല്ലാഹി വഅഹിബ്ബാഹൂ, അള്ളാഹുവിന്റെ മക്കളും അള്ളാഹുവിന് പ്രിയപ്പെട്ട ആളുകളുമാണ്. ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, ഞങ്ങളുടെ നരകം ഒരിക്കലും എണ്ണപ്പെട്ട നാളുകളല്ലാതെ സ്പർശിക്കുകയില്ല. ഖുൽ അത്തഖദ്തും ഇൻദല്ലാഹി അഹദാ, അള്ളാഹു ചോദിച്ചു, ചോദിക്കൂ നബിയെ, അള്ളാഹുവിനോട് നിങ്ങൾ വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഫല യുഖ്ലിഫ് അല്ലാഹു അഹദ, അള്ളാഹ് കരാർ ലംഘിക്കുകയില്ല. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അതല്ല അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അറിയാത്തത് പറയുകയാണോ? ബലാ മൻ കസബ സയ്യഅതൻ വഹാതത് ബിഹി ഖതീഅതു ഫൗലാഇക അസ്ഹാബുന നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഖതീഅത്ത് ചെയ്യുകയും പാപം ചെയ്യുകയും ആ പാപം അവനെ വലയും ചെയ്യുകയും ചെയ്തവൻ, അവർ അക്കൂട്ടർ നരകത്തിൽ കാലാകാലം ഖാലിദുകളായി കിടക്കും. ഇങ്ങനെ പലതും നസ്രാനികൾ സ്വർഗത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ താമും ഷറാബൊന്നില്ലാത്ത സ്വർഗം, വെള്ളവും ഭക്ഷണവും വെള്ളവും ഒന്നില്ലാത്ത സ്വർഗം, ആത്മാവിന് മാത്രം സ്വർഗം. അവർ നമ്മളെ സ്വർഗത്തെ പരിഹസിക്കുന്നു, നിങ്ങളെ സ്വർഗം എന്ത്, എന്ത് സ്വർഗമാണ്, തിന്നലും കുടിക്കലും ഇതാണ് സ്വർഗം, വിവരമില്ലാത്തതുകൊണ്ട്. അവർ പറയുന്നു റൂഹിന് മാത്രമാണ് സ്വർഗം, അല്ല. അതുകൊണ്ട് സഹാബത്ത് പറഞ്ഞവർ സ്വർഗത്തെ തന്നെ നിഷേധിച്ചു, കാരണം അള്ള പറഞ്ഞതുപോലെ വിശ്വസിക്കണം. റൂഹിനും ജസദിനുള്ളതാണ് സ്വർഗം, ശരീരത്തിനും ആത്മാവിനുമുള്ളതാണ്. കാരണം ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത് ശരീരവും ആത്മാവും കൊണ്ടാണ്. ഭൂമിയിൽ സുഖിക്കുന്നതും ഭൂമിയിൽ അള്ളാഹനെ അനുസരിക്കുന്നതും തെറ്റ് ചെയ്യുന്നതും റൂഹും ജസദും കൊണ്ടാണ്, ശരീരവും ആത്മാവും കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് പരലോകത്തും, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ, രണ്ടും റൂഹിനുമുണ്ട് ജസദിനുമുണ്ട്, ശരീരത്തിനും ഉണ്ടാകും ആത്മാവിനും ഉണ്ടാകും. അപ്പൊ വിശ്വസിക്കേണ്ടത് പോലെ യൗമുൽ ആഖിറിൽ വിശ്വസിക്കണം. പഴച്ച വിശ്വാസക്കാരുടെ വിശ്വാസത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. എന്തൊക്കെയാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതുപോലെ വിശ്വസിക്കണം. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വമിനൽ ഈമാനി ബിൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിറിലുള്ള അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്, അൽ ഈമാനു ബികുല്ലി മാ അഖ്ബറ ബിഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ യകൂനു ബഅദൽ മൗതി. അറിയിച്ചു തന്ന മുഴുവൻ കാര്യത്തിലും വിശ്വസിക്കൽ. ഏത് വിഷയത്തിൽ? മിമ്മായ കുനു ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം നടക്കുന്ന എല്ലാ കാര്യത്തിലും. നോക്കണം, ഖിയാമത്ത് നാളിൽ യൗമുൽ ആഖിറിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ എന്തൊക്കെ നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതിൽ മുഴുവൻ വിശ്വസിക്കൽ. ഒരാൾ ഇപ്പൊ മരിച്ചു, ഖിയാമത്ത് നാളെ എല്ലാവർക്കും സംഭവിച്ചോ? ഇല്ല. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഖാമത് ഖിയാമത്തുഹു, അവന്റെ ഖിയാമത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് ഖിയാമ? മരണത്തിന് ശേഷമുള്ള ഖിയാമ. മരണത്തിന് ശേഷമുള്ള ഖിയാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതവന് സംഭവിച്ചിരിക്കുന്നു. അവന്റെ ദുനിയാവിലെ ഖലാസ്, അവന്റെ അമൽ, ദാറു അമൽ കഴിഞ്ഞു. നമ്മളൊക്കെ എത്ര അപകടത്തിലാണ് ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഇന്ത്യക്ക് ഈ അടുത്ത നിമിഷം നമ്മൾ മരിച്ചാൽ കഴിഞ്ഞു, നമ്മൾ ദാറു അമൽ കഴിഞ്ഞു, ചെയ്യാനുള്ള ഇടം തീർന്നു, പിന്നെ ദാറു ജസാഅ, പ്രതിഫലത്തിന്റെ നാൾ. അതുകൊണ്ട് വേഗമാകട്ടെ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അഖ്ബലത്തി ദുനിയ അദ്ബറത്തി ദുനിയ ഇർതഹലത്തി ദുനിയ മുദ്ബറ വഖ്ബലത്തിൽ ആഖിറു വർതഹലത്തിൽ ആഖിറു മുഖ്ബില. ദുനിയാവ് അത് സ്ഥലം വിട്ടിരിക്കുന്നു, മുദ്ബിറത്തൻ, മുഖം തിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. എന്നാലോ ആഖിറത്ത് ഇങ്ങോട്ട് മുഖം തിരിച്ചു വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. ആഖിറത്ത് ദുനിയാവ് അങ്ങോട്ട് മുഖം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇ ദുനിയാ വലികുല്ലി മിൻഹുമാ ബനൂൻ. അലി ബിൻ അബി താലിബ് പറഞ്ഞു, രണ്ടിനും അതിന്റേതായ മക്കളുണ്ട്, രണ്ടിന്റെ ആളുകളുണ്ട്. നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണേ, ദുനിയാവിന്റേതാവരുതേ. കാരണം നമ്മൾ എത്ര പിന്നാലെ ഇടന്നാലും അത് അങ്ങോട്ട് തന്നെ പോകുള്ളൂ, ഇങ്ങോട്ട് നമ്മള് നമുക്ക് നേരെ വരികയില്ല. മറിച്ച് ആഖിറത്താകട്ടെ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നോക്ക്, നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇത്ര നേരം ഇവിടെ ഇരിക്കുന്നു, ഈ തീർന്നു പോയ നേരം നമ്മൾ ആയുസാണ്, നമ്മൾ ആയുസല്ലേ തീർന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കുറെ ദിവസങ്ങളാണ്, കുറെ ദിവസങ്ങളും മാസങ്ങളും. ഇത് തീർന്നാൽ തീർന്നു, ഇപ്പൊ മരിച്ചാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പൊ അത് ബുദ്ധിയുള്ളവൻ ഇത് മരിച്ചതിന് ശേഷം റാഹത്താകാൻ വേണ്ടിയുള്ള പണി ഇവിടെ എടുത്തവനാണ് ബുദ്ധിയുള്ളവൻ. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ ജഅൽ ഹയാത സിയാദത ലനാ ഫീ കുല്ലി ഖൈർ വജഅൽ മൗത റാഹത ലനാ മിൻ കുല്ലി ശർ. ആമീൻ ആമീൻ. അപ്പൊ ഇങ്ങനെ ആഖിറത്ത് ഒരുവൻ മരിച്ചാൽ അവന്റെ ഖിയാമത്ത് ആരംഭിച്ചിരിക്കുന്നു, അവന്റെ ജസാ ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ അത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എമ്പാടും കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ കഥാ വരുന്നു, മലക്കുൽ മൗത്ത് വരുന്നു, സംഘവുമായി വരുന്നു, റൂഹ് പറിച്ചെടുക്കുന്നു, അതുമായി മുകളിലേക്ക് കയറിപ്പോകുന്നു. അതിനുശേഷം പിന്നെ ഖബറിലെ കാര്യങ്ങൾ, ബർസഖിലെ കാര്യങ്ങൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നെ. അതെല്ലാം യൗമുൽ ആഖിറുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഫയുമിനൂന, അതുകൊണ്ട് അങ്ങനെ അഹ്ലു സുന്ന വിശ്വസിക്കുന്നു. ബി ഫിത്നത്തിൽ ഖബ്രി വബി അദാബിൽ ഖബ്രി വനഈമിഹി. ഫയുമിനൂന, അവർ വിശ്വസിക്കുന്നു. ബി ഫിത്നത്തിൽ ഖബ്രി, ഖബറിലെ ഫിത്നയിലും, വബി അദാബിൽ ഖബ്രി വനഈമിഹി, ഖബറിലെ ശിക്ഷയിലും ഖബറിലെ സുഖത്തിലും. ഫിത്നത്തുൽ ഖബർ വേറെ, അദാബുൽ ഖബർ വേറെ. ഫിത്നത്തുൽ ഖബർ എല്ലാവർക്കും ഉണ്ടാവും, ചില ആളുകൾ മാത്രമേ അതിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ, ശുഹദാക്കളെ പോലെ. അള്ളാഹുവിന്റെ നബിമാരും അതിൽ നിന്ന് ഒഴിവാകും എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം എന്താ, നമ്മളോട് ഖബറിൽ ചോദിക്കുന്ന ഒരു ചോദ്യം നബിയെ കുറിച്ചാണ്, മനസ്സിലായോ? അപ്പൊ നബിമാർ അവരെ കുറിച്ചാണ് ചോദിക്കപ്പെടുക. അപ്പൊ അവരോടെന്തുണ്ടാവില്ല, ചോദ്യം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം നബിമാരെ കുറിച്ച് ഏതൊരു ചോദ്യമുണ്ട്, ഖബറിൽ ചോദ്യമുണ്ട്. അതുപോലെ ശുഹദാക്കൾക്ക് ഉണ്ടാവുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അവരുടെ തലക്ക് നേരെ വാളുകളുടെ മിന്നൽ വന്നത് തന്നെ മതി അവർക്ക് പരീക്ഷണായിട്ട് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് ഈ ഖബറിലെ ഫിത്ന, പരീക്ഷണം, അതെല്ലാവർക്കും ഉണ്ട്. എന്നാൽ അദാബ്, ശിക്ഷയോ, അതെല്ലാവർക്കും ഇല്ല. ചിലർക്ക് അദാബായിരിക്കും, ചിലർക്ക് നഅീമായിരിക്കും. നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. ഫയുഅ്മിനൂന ബി ഫിത്നത്തിൽ ഖബർ, ഖബറിലെ ഫിത്നയിൽ അവർ വിശ്വസിക്കുന്നു. ഖബറിലെ പരീക്ഷണത്തിൽ, അതാണ് മുഅ്മിനിന്റെ അവസാനത്തെ പരീക്ഷണം. മുഅ്മിനിന്റെ അവസാനത്തെ പരീക്ഷണം അതാണ്. അതുകൊണ്ടാണ് ഖബറിൽ ആരെ വെച്ചാലും ഒരു ഇടുക്കലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം പരീക്ഷണം കഴിഞ്ഞിട്ടില്ല. ഖബറിൽ ഏതൊരാളെ വെച്ചാലും ഒരു ഇടുക്കമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമെന്ന് പറയും. കാരണം അത് പരീക്ഷണമാണ്, എല്ലാവർക്കും ഉണ്ടാകുന്നത്. എന്നാൽ മുഅ്മിൻ അത് അവനത് പെട്ടെന്ന് തീരും, വളരെ പെട്ടെന്ന് അത് അവസാനിക്കും. ഖബർ ഒന്ന് ഒന്ന് അണച്ചുപിടിക്കും, അത് ഞെരുക്കിക്കളയും. ചില പണ്ഡിതന്മാർ പറയുന്നത് കാരണം ഇബ്നു ആദം മനുഷ്യൻ എവിടുന്ന് പോയതാണ്, ഇത് മണ്ണിൽ നിന്ന് പോയതാണ്, മണ്ണിൽ നിന്ന് പോയതാണല്ലോ, അപ്പൊ തിരിച്ചെത്തുമ്പോൾ എന്തുണ്ടാവും, എടുക്കണ്ടാവും എന്ന് പറയുകയുണ്ട്. അതിന്റെ ഭാഗമാണത് എന്നാണ്. അതായത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. നിങ്ങൾ അതിൽ നിന്നാണ് നാം പഠിച്ചത്, അതിലേക്ക് തിരിച്ചു പോകും, അതിൽ നിന്ന് തന്നെ വീണ്ടും നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും, വീണ്ടും ഒരു തവണ കൂടി. അതിനുശേഷം ഖബറിൽ ഫിത്നയുണ്ട്. ഇബ്നു തൈമിയ പറയുന്നു ഫഅമ്മൽ ഫിത്ന, ഫിത്ന എന്നാൽ فإن الناس يفتنون في قبورهم, മനുഷ്യർ അവർ ഖബറിൽ പരീക്ഷിക്കപ്പെടും. ഫിത്നയുടെ യഥാർത്ഥ അർത്ഥം സ്വർണം അത് തീയിലുരുക്കിയാൽ അതിലെ കേടുവന്നതൊക്കെ, സ്വർണമല്ലാത്തതൊക്കെ പുറത്തേക്ക് പോകുമല്ലോ, അതിനാണ് ഫിത്ന. അതിൽ നിന്നാണ് ഫിത്ന വന്നിട്ടുള്ളത്. ഫിത്ന എന്ന വാക്ക് കത്തിക്കുക എന്ന അർത്ഥത്തിൽ. അപ്പൊ അതിലെ നല്ലത്, നല്ലതും ചീത്തയും വേർപെടും. അപ്പൊ ഫിത്ന യഥാർത്ഥത്തിൽ ദുനിയാവിലെ ഫിത്ന അതിനന്നെയാണ്. ഫിത്ന വന്നാൽ നല്ലതും ചീത്തയും വേർപെടും. അലയ അലം എന്ന അള്ളാഹു അല്ലദീന സദഖു അലയ അലം എന്നാൽ കാദിബീൻ, സത്യസന്ധരെയും കള്ളന്മാരെയും അള്ളാഹു തിരിച്ചറിയും. അള്ളാഹുവിന് നേരത്തെ അറിയാം, പക്ഷെ അള്ളാഹു അത് വെളിവാക്കും, അവരുടെ അമലിലൂടെ തന്നെ വെളിവാക്കും. ഫയുഖാലു ലിർറജുൽ, ഈ പരീക്ഷണം എന്നാൽ എന്താണ്, ഒരുവനോട് ചോദിക്കപ്പെടും. മർ റബ്ബുക് വമാ ദീനുക് വമൻ നബിയുക്ക്. മൂന്ന് ചോദ്യങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ദുനിയാവിൽ തന്നെ എന്താണ് ചോദിക്കാന്നുള്ള മറബുക്ക് വമൻ ദീനുക്ക് വമാ ദീനുക്ക് വമൻ നബിയുക്ക്. ആരാണ് നിന്റെ റബ്ബ്, ഏതാണ് നിന്റെ ദീൻ, ആരാണ് നിന്റെ നബി. ഇതാണ് ഉസൂലു സലാസ, മൂന്ന് ഉസൂലുകൾ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം തന്റെ ഉസൂലു സലാസ വഅദില്ലതുഹ എന്ന കിതാബിൽ പറഞ്ഞ മൂന്ന് ഉസൂലുകൾ ഇതാണ്: മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വമഅരിഫത്തുൽ അബ്ദി ദീനഹു വമഅരിഫത്തുൽ അബ്ദി നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവന്റെ റബ്ബിനെയും ദീനിനെയും നബിയെയും അറിയുക. ഇതാണ് നമ്മൾ ദുആയിൽ പറയുന്നത്: റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീന ബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ബാങ്കിന് ശേഷം ഈ ദുആ സുന്നത്താണ്. ബാങ്കിന് ശേഷമോ അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള കേട്ടതിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്ത് പറയാം. അതുപോലെ രാവിലെയും വൈകുന്നേരം മൂന്ന് തവണ പറയാം. ഇത് സുന്നത്തായ കാര്യമാണ്. അള്ളാഹുവിന്റെ റബ്ബായും ഇസ്ലാമിന്റെ ദീനായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാണ് ഖബറിൽ ചോദിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ദാഖ ഹലാവത്തൽ ഈമാനി മൻ റദിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന ബിമുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഈമാനിന്റെ തഅം, ദാഖ തഅമൽ ഈമാൻ, ഈമാനിന്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു. മൻ റദിയ ബില്ലാഹി റബ്ബ, ആരാണോ അള്ളാഹുവിന്റെ റബ്ബായും ഇസ്ലാമിന് ദീനായും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായും തൃപ്തിപ്പെട്ടത്. തൃപ്തിപ്പെട്ടാൽ പിന്നെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ അവന് യാതൊരു പ്രയാസമില്ല. അള്ളാഹുവിന്റെ ദീനിൽ ഹറാം ഹറാമായി കാണാനും ഹലാല് ഹലാലായി കാണാനും അവനൊരു ബുദ്ധിമുട്ടില്ല. അവന് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവന് പ്രയാസം ഉണ്ടാക്കിയാൽ സബർ ചെയ്യുന്നു. അതിന് പിന്നാലെ മധുരം വരാനുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഏതേത് ഹറാം നീ ഒഴിവാക്കിയോ നിനക്ക് അതിനേക്കാൾ നല്ല മധുരം അള്ളാഹു ഈ ലോകത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് പരലോകത്ത് വെച്ചിട്ടുണ്ട്. ഈ ലോകത്തുണ്ട്, പരലോകത്തുണ്ട്, സംശയമില്ല. കാരണം റബ്ബിനെ നീ പടപ്പുകൾക്ക് വേണ്ടി റബ്ബിനെ അവനെ അവന്റെ ദേഷ്യം വാങ്ങാതിരുന്നാൽ അള്ളാഹു നിനക്ക് പകരം കൽബിൽ വല്ലാത്ത ഈമാനിന്റെ രുചി ഇട്ട് തരും. ദുനിയാവും അതിലുള്ളത് മുഴുവൻ കൊടുത്താലും അതിന് പകരാവില്ല. ദുനിയാവും അതിലുള്ളത് മുഴുവൻ കൊടുത്താലും ആ രുചി കൽബിൽ കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അത് തഖ്വയുടെ രുചിയാണ്, അത് ഈമാനിന്റെ രുചിയാണ്. അമൽ ഈമാനി മർദിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് സഹോദരങ്ങളെ ആ ഖബറിൽ നമുക്ക് ചോദിക്കാൻ ചോദ്യത്തിന് ഉത്തരം പറയാൻ തൗഫീഖ് തരേണ്ടത്? അല്ലാഹു തന്നെ. വേറെ ആരാ? അല്ലാഹു തന്നെ. വേറെ ആരാ? فَيُثَبِّتُ اللَّهُ الَّذِينَ آمَنُوا بِالْقَوْلِ الثَّابِتِ فَيُثَبِّتُ أَفْوَالَ رَبِّهِمْ نُرْتُمْ اللَّهُ الَّذِينَ آمَنُوا أَرَوْنَ مُؤْمِنِينَ ആളുകൾ അവരെ بِالْقَوْلِ الثَّابِتِ ഉറച്ച വാക്കുകൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. ദുനിയാവിലും അവരെ ഉറപ്പിച്ചു നിർത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കൊണ്ടും അവരെ ഉറപ്പിച്ചു നിർത്തിയത് റബ്ബാണ്. അവരെ ബർസഖിലും ഉറപ്പിച്ചു നിർത്തും, സ്വർഗത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ നിർത്തും. ഫയഖൂലുൽ മുഅ്മിൻ, അപ്പോൾ മുഅ്മിൻ പറയും: അല്ലാഹു റബ്ബി വൽ ഇസ്ലാമു ദീനി വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. അല്ലാഹു ആണ് എന്റെ റബ്ബ്, ഇസ്ലാമാണ് എന്റെ ദീൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്റെ നബി. വളരെ എളുപ്പമുള്ള വാക്കുകളാണ്. അങ്ങനെ തന്നെയാണ് ദീനും. ഇത് തഹ്ഖീഖ് ചെയ്ത് നീ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹുന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല. അള്ളാഹു യാതൊരു പ്രയാസവും ഈ ദീനിൽ വെച്ചിട്ടില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീന മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം വസമ്മാകുമുൽ മുസ്ലിമീൻ. ഈ ദീനിൽ അള്ളാഹു ഒരു ഹറജും വെച്ചിട്ടില്ല. അവനാണ് ഇത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗം അലൈഹി സ്വലാത്തു വസ്സലാം. അവൻ നിങ്ങളെ മുസ്ലിമീങ്ങൾ എന്ന് പേര് വിളിച്ചിരിക്കുന്നു. ഇതല്ലാത്ത വേറെ ദീൻ നമ്മൾ സ്വീകരിക്കുമോ? ഇതിൽ നിന്ന് കുഫറിലേക്കും ബിദാത്തുകളിലേക്കും വൃത്തികെട്ട പാപങ്ങളിലേക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം ഉപേക്ഷിച്ച് നമ്മൾ പോവുകയോ? നഊദു ബില്ലാ. അതിനേക്കാളും വലിയ ശഖാവത്ത്, ദൗർഭാഗ്യം എന്താണുള്ളത്? വഅമ്മൽ മുർതാബു, എന്നാൽ മുർതാബ് പറയും, സംശയാലു പറയും, അവനിതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. മുർതാബായി ദുനിയാവിൽ ജീവിച്ചവനാണ്. ഫയഖൂലു ആഹ് ആഹ് ലാദിരി, അവനിങ്ങനെ അട്ടഹസിക്കും. എന്നിട്ടൊരു ലാദിരി, എനിക്കറിയില്ല. സമിഅ്തുന്നാസ യഖൂലൂന ശൈഅൻ ഫഖുൽതു, ജനങ്ങൾ പലതും പറയുന്നത് കേട്ടു. തഖുൽതു, അപ്പോൾ ഞാൻ അതുപോലെ പറഞ്ഞു. ഇതൊക്കെ ഹദീസിൽ വന്നത് ഇബ്നു തൈമിയ അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുന്നത്. ഇമാം ബുഖാരിയും ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവരുടെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യം ഇമാം ബുഖാരി ആവർത്തിച്ച് ആവർത്തിച്ച് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണ നമസ്കാരത്തിന് ശേഷമുള്ള ഖുത്ബയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഹദീസിൽ വന്നിട്ടുണ്ട്. ബാക്കിയും മറ്റുള്ള ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇവനെ എന്താണ് കിട്ടുക? ഫയുദ്റബു, അവന് അടി കിട്ടും. 28 ഫയുദ്റബു ബിമിർസബത്തിൻ മിൻ ഹദീദിൻ, അവൻ ഇരുമ്പിന്റെ ഒരു മിർസബത്ത് കൊണ്ട്, മിർസബത്ത് പറഞ്ഞാൽ അടിക്കാനുള്ള ഗദ പോലത്തെ ഒരു ആയുധമാണ്, അതുകൊണ്ട് അടി കിട്ടും. ചില ഹദീസുകൾ വന്നിട്ടുണ്ട് അടിക്കാൻ അള്ളാഹു അവന്റെ ഖബറിൽ ഒരു പടപ്പിന് ഏർപ്പാടാക്കും. ചെവി കേൾക്കാത്ത സംസാരിക്കാത്ത ഒരു അള്ളാഹു ഉദ്ദേശിച്ച ഒരു പടപ്പ്, ഒരു മലക്കോ അള്ളാഹു ഉദ്ദേശിച്ച ചെവി കേൾക്കാത്ത സംസാരിക്കാത്ത ഒന്ന്, അതിനാകെ എന്തേ അറിയുള്ളൂ, ഇവനെ അടിക്കാനേ അറിയുള്ളൂ, അടിക്കും. ഫയസീഹു സൈഹതൻ, അപ്പോൾ ഇവൻ അട്ടഹസിക്കും. വറട്ടഹാസം യസ്മഉഹാ കുല്ലു ശൈ, എല്ലാവരും ആ അട്ടഹാസം കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ. വേറെ ഹദീസുകളിൽ ജിന്നുകൾ ഒഴികെ എന്ന് വന്നിട്ടുണ്ട്, മനസ്സിലായി. എന്നാൽ അതിനടുത്തുള്ള കാലുകൾ വരെ അത് കേൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ ഖബറിന്റെ അടുത്തുകൂടെ ഒരു ബഗലിൽ, അതാ ഒരു കോവർ കഴുതയുടെ പുറത്തു പോകുമ്പോൾ അത് ഇളകാൻ തുടങ്ങി. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് വീഴ്ത്തുവോളം ഇളകാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത് അവിടെയുള്ള ഖബറുകൾ അവരെ ശിക്ഷിക്കപ്പെടുന്നത് കേട്ടതുകൊണ്ടാണ്. മനുഷ്യൻ അത് കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധരഹിതനായി വീണേനെ. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ഒരുവനെ കവറടക്കിയാലും ശരി, ഇനി അവനെ വേറെന്തെങ്കിലും കൊണ്ടുപോയി ചെയ്താലും ശരി, ബർസഖിൽ അവനെ ശിക്ഷിക്കാനും അവന് സുഖങ്ങൾ നൽകാനും കഴിവുള്ളവനാണ് അള്ളാഹു. ഖുർആൻ അള്ളാഹു പറഞ്ഞല്ലേ ഫിറൌനിനെയും കൂട്ടരെ കുറിച്ച് എന്താണ്, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവ വഅശിയ വയൗമ തഖൂമു സാഅത്തു അദ്ഖിലൂ ആല ഫിദഊന അശദ്ദൽ അദാബ്, രാവിലെയും വൈകുന്നേരവും അവർ നരകത്തിൽ നരകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ട് ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അദ്ഖിലൂ ആല ഫിറൌന അശദ്ദൽ അദാബ്, ഫിറൌനിന്റെ ആളുകളെ കടുത്ത ശിക്ഷയിൽ അഥവാ നരകത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന് പറയും. ഇത് ഖുറാനിലുള്ളതാണ്. ചില ആളുകൾ പറയും ഖുറാനിലുണ്ടോ ഖബർ ശിക്ഷ, അവന് ഖുറാനും തിരിഞ്ഞിട്ടില്ല, ഹദീസും മനസ്സിലായിട്ടില്ല. ഖുറാൻ മാത്രം സ്വീകരിക്കാനാണോ? ഖുറാൻ അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് നേരത്തെ ഇറക്കി തന്നതാണോ? ഖുറാനും കൊണ്ട് റസൂലിനെ അയച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ അനുസരിക്കാൻ അള്ളാഹു ഖുറാനിൽ പറഞ്ഞതാണ്. ആ റസൂല് ഖബർ ശിക്ഷയെ കുറിച്ച് പറഞ്ഞ വാക്ക് വിശ്വസിക്കാത്ത നീ ആ റസൂൽ അള്ളാഹിന്റെ റസൂൽ തന്നെയാണെന്ന് എങ്ങനെ വിശ്വസിക്കും? കള പറയുന്ന ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഹദീസുകളിൽ വന്നതാണ്. അവിടുത്തെ ഹദീസിൽ മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ പോലും മുഅ്മിനുകൾ വിശ്വസിക്കും. ഖുർആനിലെ തീരെ വന്നിട്ടില്ലെങ്കിലും, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കില്ല, അള്ളാഹിന്റെ വഹി അനുസരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഖുർആനിലും വന്നതാണ്. എന്ത് അദാബുൽ ഖബറിന്റെ കാര്യം? സബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതു ഫിൽ ഹയാത്തി ദുനിയ എന്ന സൂറത്തുർ റഅ്ദിൽ ആയത്ത് അതിനുള്ള തെളിവാണ്. അന്നാറു യുഅറദൂന അലൈഹ ഗുദുവ വഅശിയ, ഫിറൌനിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് അതിനുള്ള തെളിവാണ്. വേറെയും തെളിവുകൾ ഖുർആനിൽ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ സുമ ബഅദ ഹാദിഹിൽ ഫിത്ന, ഈ പരീക്ഷണത്തിന് ശേഷം, ഇമ്മ നഈം വഇമ്മ അദാബ്, ഒന്നുകിൽ സുഖങ്ങൾ അല്ലെങ്കിൽ അദാബ്, ശിക്ഷയാണ് ഉണ്ടാവുക. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പൂർത്തിയാക്കാം, ബാക്കി പറയാം ഇൻഷാല്ലാ. വല്ലാഹു തആല ആലമ സല്ലല്ലാഹു വസല്ലമ മുബാറക അല അബ്ദിഹി വറസൂലഹ നബിയനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.